بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر سلام هي حتى مطلع الفجر.
بسم الله والحمد لله والصلاة والسلام على رسول الله. നമ്മൾ സൂറത്തുൽ ബൈനയാണ് കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത്, വിശദീകരിച്ചത്. ഇന്ന് അടുത്ത സൂറത്ത് സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിച്ച സൂറത്താണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്ന ആ 13 വർഷ കാലഘട്ടത്തിലാണ് സൂറത്തുൽ ഖദറിന്റെ അവതീർണത എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിലർ അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷമാണ് സൂറത്തുൽ ഖദർ ഇറങ്ങിയിട്ടുള്ളത്. കാരണം ലൈലത്തുൽ ഖദറിനെ റസൂലുള്ള പ്രതീക്ഷിച്ചതൊക്കെ ഇവിടെയാണ്, മദീനയിലാണ്. അതുകൊണ്ട് ആ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയവരുണ്ട്. പക്ഷേ സൂറത്തുൽ ഖദർ മക്കിയത്ത് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയോടെ അടുത്തത്. നിസ്ലാസല മതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതീർണമായ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിൽ പെട്ടതാണ് ഈ സൂറത്തുൽ ഖദർ. സൂറത്തിന്റെ പേര് സൂറത്തുൽ ഖദർ. ഖദർ ചില തഫ്സീറുകളിൽ സൂറത്തു ലൈലത്തുൽ ഖദർ, സൂറത്തു ലൈലത്തുൽ ഖദർ എന്നും ഇതിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ സൂറത്ത് വിശുദ്ധ ഖുർആന്റെ അവതീർണതയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ അവതരിച്ച രാവിനെ കുറിച്ചും ആ രാവിന്റെ മഹത്വത്തെക്കുറിച്ചും മറ്റോട് സംസാരിക്കണം. സൂറത്തിറങ്ങാൻ ഒരു പ്രത്യേക കാരണം പറയപ്പെട്ടിട്ടില്ല, ഒരു പ്രത്യേക കാരണം പറയപ്പെട്ടില്ല. ചില സൂറത്തുകൾ, ചില ആയത്തുകൾ അവതരിക്കാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടാവും. പക്ഷേ ഈ സൂറത്തിന് അങ്ങനെ ഒരു കാരണം പറയപ്പെട്ടിട്ടില്ല. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, 25-ാമതായിട്ട് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഖദർ. ഇത് രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഓർക്കുന്നില്ല. അല്ലാത്തുള്ളിൽ പിന്നെ 25-ാമത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിലെ വിഷയങ്ങൾ, അതേപോലെ തന്നെ ഈ സൂറത്ത് ഉൾക്കൊണ്ട മഹത്തായ ആശയങ്ങൾ, അതാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر إننا ترجعين نعم الله سبحانه وتعالى برنا ترجعين نعم أنزلناه أنزلنا نعم أذنه ഇറക്കി അൻസൽന നാം ഇറക്കി ഹു അതിനെ ഫീ ലൈലത്തുൽ ഖദർ ഫീ ലൈലത്തുൽ ഖദർ ആ ഖദറിന്റെ രാവിൽ, ഖദറിന്റെ രാവിൽ. അപ്പൊ ഖദറിന്റെ രാവിൽ അതിനെ നാം ഇറക്കി, തീർച്ചയായും നാം ഇറക്കി. ഇവിടെ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനുള്ള മഹത്വവും അള്ളാഹുവിനുള്ള സ്ഥാനവും അറിയിക്കാനാണ് ഇന്ന, തീർച്ചയായും നാം എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിക്കുന്നത് ഇന്ന. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന എന്ന് പ്രയോഗിച്ചതുപോലെ തന്നെ ഇന്നി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, ഇന്നി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നി, ഇന്നനി, ഇന്നി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, ഇന്നി അന റബ്ബുക്, ഇങ്ങനെ ഇന്നി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വം അത് അറിയിക്കാൻ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്വം അറിയിക്കാൻ എന്തും പ്രയോഗിച്ചിട്ടുണ്ട്, ഇന്ന എന്നും. അള്ളാഹു മഹനീയനാണ്, അവന്റെ മഹത്വം അറിയിക്കാൻ ഇന്ന എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഏകത്വവും അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും അറിയിക്കും വിധം ഈ രീതിയിലൊക്കെ വിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളുണ്ട്. ഇന്ന, തീർച്ചയായും നാം, അൻസൽന, നാം ഇറക്കി, നാം ഇറക്കി. അവിടെ ഇന്ന, തീർച്ചയായും നാം, അൻസൽന, നാം ഇറക്കി, എന്തിനായി നാം, നാം എന്ന് രണ്ടു തവണ ആവർത്തിച്ചത്? പിന്നെ എന്തിനാണ് ഇന്ന എന്ന് തൗക്കീദ് ശക്തിപ്പെടുത്തി പറഞ്ഞത്, തീർച്ചയായും എന്ന് പറഞ്ഞ്? അത് പറഞ്ഞത് ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് ബഹുദൈവ വിശ്വാസികൾ ഇത് വ്യാജവാർത്തയാണെന്നാണ്, അസാതീറുൽ അവ്വലീൻ, പൂർവികരുടെ കെട്ടുകഥയാണെന്നാണ് പറയുന്നത് മക്കാർ, പൂർവികരുടെ കെട്ടുകഥയാണ്. അതേപോലെ തന്നെ ഇത് മുഹമ്മദ് വ്യാജം പറയുകയാണ്, ഇത് കവിതയാണ്, ഇത് ജ്വൽസന്മാരുടെ മന്ത്രോച്ചാരണാണ്, ഇതൊക്കെയാണ് ആര് പറയുന്നത്? ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് ആ ജനത പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇത് വ്യാജവാർത്തയല്ല, ഇത് പൂർവികരുടെ കെട്ടുകഥകളല്ല, ഇത് ജ്യോത്സ്യന്മാരുടെ മന്ത്രോച്ചാരണമോ കവിതയോ അല്ല. പിന്നെയോ ഇന്ന അൻസൽനാഹു, ഇന്ന അൻസൽന, തീർച്ചയായും നാം, നാം ഇതിനെ ഇറക്കി അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം, അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ആരാ അവതരിപ്പിച്ചത്? അള്ളാഹുവാണ്. ഇന്ന അൻസൽനാഹു, ഹു എന്ന് പറഞ്ഞാൽ അതിന്, അവിടെ ഉദ്ദേശം ഖുർആനാണ്, അതിനെ എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആൻ. ഖുർആൻ എന്ന് പ്രയോഗിക്കാതെ ഇവിടെ സർവനാമാണ് പ്രയോഗിച്ചത്, ഹു എന്നുള്ള ദമീറാണ് പ്രയോഗിച്ചത്, ദമീറാണ് പ്രയോഗിച്ചത്. ഇന്ന അൻസൽനൽ ഖുർആൻ എന്ന് പറയുന്നതിന് പകരം ഇന്ന അൻസൽനാഹു, അതിനെ നാം ഇറക്കി എന്നാണ് അല്ലേ. അതിനെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? ഈ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയാതെ സർവനാമം പ്രയോഗിച്ചത്, അത്രമാത്രം വിശുദ്ധ ഖുർആൻ എന്താണ്? പിന്നെ പ്രസിദ്ധമാണ്, പ്രസിദ്ധമാണ്. ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എന്ത് ചെയ്യേണ്ടതില്ല, പരിചയപ്പെടുത്തേണ്ടതില്ല. അവിധം വിശുദ്ധ ഖുർആൻ എന്താണ്? പ്രസിദ്ധമാണ്, പ്രശസ്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ സർവനാമം പ്രയോഗിച്ചത്. ഇന്ന അൻസൽനാഹു, അതിനെ അഥവാ വിശുദ്ധ ഖുർആനെ തീർച്ചയായും നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഫീ ലൈലത്തുൽ ഖദർ, എന്താ ഫീ ലൈലത്തുൽ ഖദർ? ഖദറിന്റെ രാവിൽ, ഖദറിന്റെ രാവിൽ. ഖദറിന്റെ രാവിൽ, ഖദറിന്റെ രാവിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഖദറിന്റെ രാവിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഖദർ എന്ന് പറഞ്ഞാൽ ഷറഫ് എന്നർത്ഥമുണ്ട്, ഷറഫ്. അതേപോലെ തന്നെ ഖദർ എന്ന് പറഞ്ഞാൽ തഖ്ദീർ, ഭാഗധേയം, വിധി നിർണയം, വിധി നിർണയം എന്നർത്ഥം ഖദറിനുണ്ട്. ഖദർ എന്ന് പറഞ്ഞാൽ തഖ്ദീർ എന്ന് പറയും. തഖ്ദീർ എന്നാ എന്താ? ഭാഗധേയം, വിധി നിർണയം. അതേപോലെ ഖദർ എന്ന് പറയും ഷറഫ്, സ്ഥാനം, പദവി എന്നർത്ഥത്തിൽ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് വിശുദ്ധ റമദാൻ മാസത്തിന്റെ 23 ലൈലത്ത് സാലിസ് വലീശ്വരി 23 രാവിൽ, 23 രാവിലാണ് വിശുദ്ധ ഖുർആന്റെ അവതീർണത, 23 രാവിൽ. അന്ന് ലൈലത്തുൽ ഖദറാണ്, അന്ന് ലൈലത്തുൽ ഖദറാണ്. അതായത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഏത് ദിവസമാണ്? റമദാൻ മാസത്തിലെ 23-ാം രാവിലാണ്, 23-ാം രാവിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അത് വിശദീകരിക്കാം. അപ്പൊ ആ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ എന്ന റമദാൻ മാസം 23-ാണ്. ലൈലത്തുൽ ഖദ്ർ അത് സ്ഥാനങ്ങളുടെയും അതേപോലെ തന്നെ ആദരവിന്റെയും രാവാണ്. അതാണ് ഷറഫിന്റെ രാവ് എന്ന് പറയുന്നത്. ഖദറിന് ഷറഫ് എന്ന അർത്ഥം പറയുമ്പോ വലിയ സ്ഥാനമാനങ്ങളുടെ രാവാണ് അത്, ഇത് ലൈലത്തുൽ ഖദ്ർ. അത് ഇവിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, മഹത്വവും ഗൗരവവും കൂടിയ ഒരു സംഗതിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കും. വമാ അദ്റാക, എന്തിനാ വമാ അദ്റാക ചോദിക്കുന്നത്? അതായത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ഈ അതിന് ശേഷം പറയും, വമാ അദ്റാകക്ക് ശേഷം പറയുന്നതിന്റെ ഗൗരവവും അതിന്റെ സ്ഥാനവും അറിയിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഈ ശൈലി ഉപയോഗിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത് പിന്നെ ഇവിടെ പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ഷഹർ, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. കണ്ടാ, ഇത് ലൈലത്തുൽ ഖദറിന്റെ സ്ഥാനത്തെയാണ് അറിയിക്കുന്നത്. 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദ്ർ. അന്ന് ജിബ്രീലും മലക്കുകളും റബ്ബിന്റെ അനുമതി പ്രകാരം ഇറങ്ങി വരും, അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകളും കാര്യങ്ങളുമായി. പ്രഭാതോദയം വരെ ആ രാത്രി സലാമായിരിക്കും. ഉണ്ടോ? അപ്പോ ഖദറിന്റെ രാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷറഫിന്റെ രാവാണ്. ഷറഫിന്റെ വളരെ ബഹുമാനവും ആദരവും സ്ഥാനവുമുള്ള രാവാണ്. അതുകൊണ്ടാണ് അതിന് ലൈലത്തുൽ ഖദ്ർ എന്ന് ഈ അർത്ഥത്തിൽ പേര് വന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, സൂറത്തു ദുഖാനിൽ ഇന്ന അൻസൽനാഹു, വിശുദ്ധ ഖുർആനെ നാം ഇറക്കി, ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, എന്താ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ, ബർക്കത്തുള്ള ഒരു രാത്രി. ബർക്കത്തുള്ള ഒരു അനുഗ്രഹീത രാത്രിയിലാകുന്നു ഞാൻ വിശുദ്ധ ഖുർആനെ ഇറക്കിയത് എന്നുള്ള ബന്ധല പറഞ്ഞു. അപ്പൊ നോക്കി, നിങ്ങൾ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്താണ്? അതൊരു ഷറഫിന്റെ രാവാണ്. സ്ഥാന മാനങ്ങളുടെ അതേപോലെ ബഹുമാനത്തിന്റെ ആദരവിന്റെ രാവാണ്. സദാ രാത്രിയല്ല, അനുഗ്രഹീത രാവാണ്. ഖദറിന് മറ്റൊരർത്ഥം പറഞ്ഞെന്താ? ഭാഗധേയം, തക്ദീർ അല്ലെ, വിധി, വിധിയുടെ രാവ്, വിധി തീർപ്പിന്റെ രാവ്. ലൈലത്തുൽ ഖദറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ലൈലത്തുൽ ഖദറിൽ എന്ത് ചെയ്യും? ലൈലത്തുൽ ഖദറിൽ പിന്നെ നന്മ തിന്മകളുടെ പുനർനിർണയം, ഭാഗധേയ നിർണയം, ഭാഗധേയ നിർണയം അത് നടക്കും, അത് നടക്കും ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ടാണ് സൂറത്തു ദുഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക, ഇന്ന കുന്ന മുൻദിരീൻ, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഫീഹാ, ആ രാവിൽ, യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്നാണ്. യുക്തിജ്ഞമായ പല കൽപ്പനകളും ആ രാവിൽ വിശദമാക്കപ്പെടും, വിവരിക്കപ്പെടും എന്നുള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോ ഖദറിന്റെ രാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിധി നിർണയത്തിന്റെ രാവ് കൂടിയാണ്, ഭാഗധേയ നിർണയത്തിന്റെ രാവ് കൂടിയാണ്, ഭാഗധേയ നിർണയത്തിന്റെ രാവ് കൂടിയാണ്. അതായത് ഓരോരുത്തരുടെയും ഖൈറും ഷെറും അത് പുനർ വിധിക്കുന്ന, അതിന്റെ പിന്നെ പുനർനിർണയം നടക്കുന്ന രാവ് കൂടിയാണ് ഇത് ലൈലത്തുൽ ഖദർ. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്നതിന് രണ്ട് ആശയങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാശയം ശരിയാണ്. അപ്പൊ ഇങ്ങനെ പറയാമോ? ഒന്നുകൂടി പറഞ്ഞു, ഇന്ന അൻസൽനാഹു, വിശുദ്ധ ഖുർആനെ നാം തീർച്ചയായും ഇറക്കിയിരിക്കുന്നു, ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൽ ഖദറിൽ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒരർത്ഥം ഷറഫിന്റെ രാവ് അല്ലെങ്കിൽ ഭാഗധേയ നിർണയത്തിന്റെ രാവ്, ഭാഗധേയ നിർണയത്തിന്റെ രാവ്, വിധി നിർണയത്തിന്റെ രാവ്. അപ്പൊ വിധി നിർണയത്തിന്റെ രാവിൽ അല്ലെങ്കിൽ ബഹുമാനാദരവുകളുടെ രാവിൽ വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയിരിക്കുന്നു എന്നാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, വിശുദ്ധ ഖുർആൻ മൊത്തത്തിലാണ് അവതീർണമായത്, അതല്ല വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഖണ്ഡശയായിട്ടാണ് ഇറങ്ങിയത്. നമുക്കറിയാം വിശുദ്ധ ഖുർആനെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയത്. തൗറാത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകിയത് എങ്ങനെയാണ്? ഇഞ്ചിയിൽ നൽകിയത് എങ്ങനെയാണ്? ഒറ്റയടിക്കാണ്. തോറാത്തിന്റെ ഏടുകൾ ഒന്നായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നൽകുകയാണ് ചെയ്തത്. അതേപോലെ ഇഞ്ചിയിൽ ഒക്കെ ഒന്നായിട്ടാണ് നൽകിയത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ റസൂലുള്ളാഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് നീണ്ട 23 വർഷ കാലങ്ങളിൽ വിവിധ മാസങ്ങളിൽ സമയങ്ങളിൽ ദിനങ്ങളിൽ സാഹചര്യാനുസരണം അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ യുക്തിക്കനുസരണം അള്ളാഹുവിന്റെ ഇറക്കിയതാണ് ആര്? വിശുദ്ധ ഖുർആന്. ആർക്ക്? നുസ്രാസലി മതങ്ങൾക്ക്. അപ്പൊ ഒന്നായിട്ട് വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിട്ടില്ല. പിന്നെ വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടത് ഖണ്ഡശയായിട്ടാണ്, കുറച്ചു കുറച്ചായിട്ടാണ് അല്ലേ. ഇവിടെ ഇന്ന അൻസൽനാഹു, നാം വിശുദ്ധ ഖുർആനെ ഇറക്കി, ഫി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ എന്ന് പറയുമ്പോ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആൻ മൊത്തത്തിൽ ഇറക്കി എന്നാണോ? അതല്ല. ഖുർആൻ ആദ്യം ഇറങ്ങിയത് എന്താ? ഇഖ്റ. ഇത്ര മാത്രം. ഇഖ്റ ബിസ്മി സൂറത്തിലെ അഞ്ചായത്തുകൾ. ഇഖ്റ ബിസ്മി സൂറത്തിലെ അഞ്ചായത്തുകൾ ഏതാണത്? ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അഞ്ചായത്തുകൾ. ഈ ആയത്തുകളാണ് ആർക്ക് ഇറക്കിയത്? ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയത്. അത് റമദാൻ മാസത്തിലാണ്, അത് രാത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ അവിടുത്തെ ഭൗതിക സാഹചര്യം തീർത്തും അരോചകമായി, പ്രയാസമായി. കാരണം അവിടുത്തെ ഭൗതിക സാഹചര്യം ധാർമ്മികമായി തീർത്തും ഇരുട്ടിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ ആഗ്രഹം, ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ ആഗ്രഹം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? 40 വയസ്സ് പൂർത്തിയായി റബീഉൽ അവൽ മാസം വന്നു. റബീഉൽ അവൽ മാസം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണും. രാവിൽ കാണുന്ന സ്വപ്നം അത് പകലിൽ പ്രഭാതോദയം കണക്ക് സത്യമായിട്ട് പുലരും, സത്യമായിട്ട് പുലരും. അതിൽ പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു പിന്നെ അലർജി, മക്കയുടെ ആ സാഹചര്യത്തോടുണ്ടാണ് ഒരു പ്രയാസം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കാൻ താല്പര്യം കൂടുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം വെള്ളവും കാരക്കൊക്കെ ആയിട്ടും ചെയ്യും. ഈ ജബൽ അന്നൂറിന്റെ മുകളിൽ ഗാർ ഹിറ, ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ പോയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കും. മനസ്സിലായില്ലേ? ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് ആ ഇരുത്തത്തെ കുറിച്ച്, യതഹന്നസു ഫിൽ ലയാലി ദവാത്തിൽ അദദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹന്നസ് എന്നാൽ യതഅബ്ബദ്, ഇബാദത്ത് എടുത്ത് കഴിച്ചു കൂട്ടും. എപ്പോഴാണ്? ഫിൽ ലയാലി, രാത്രികളിലാണ്, രാത്രികളിലാണ്. അപ്പോ ഒരു രാത്രി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? പിന്നെ മാസങ്ങൾ കഴിച്ചു കൂട്ടി. ഒരു ദിവസം റമദാൻ മാസത്തിൽ, ആ റമദാൻ മാസത്തിൽ മറ്റ് ഹദീസുകളെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 23 രാവിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിലിരിക്കവെയാണ്, പകലല്ല രാവിൽ ഗുഹയിലിരിക്കവെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആര് വരുന്നത്? ജിബ്രീൽ വന്നിട്ട് ആദ്യം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒറിജിനൽ യഥാർത്ഥ രൂപത്തിൽ പിന്നെ തന്റെ ചിറകുകൾ നിവർത്തി വിരിച്ച് ചക്രവാളം മുട്ട ഒറിജിനൽ രൂപത്തിൽ നിന്നു. പിന്നീട് അത് മനുഷ്യരൂപം കൊണ്ട് ഹിറയിലേക്ക് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഖ്റ എന്ന് പറഞ്ഞ് അത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന ബിഖാരി, ഞാൻ വായിക്കുന്നവനല്ല എന്ന് പറഞ്ഞു. റസൂൽ നിരക്ഷരനാണ്, റഹ്മക്കല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വായിക്കുന്നവനല്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇഖ്റ എന്ന് പറഞ്ഞ് റസൂലിനെ കൂട്ടിപ്പിടിച്ച സംഭവമൊക്കെ. ഏതായാലും പിന്നെയാണ് ചെയ്യുന്നത്? അഞ്ചായത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുക്കുന്നത്. പുലർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ എന്ത് ചെയ്ത്? അവിടുന്ന് ഇറങ്ങി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക്, ജമ്മിലൂനി ജമ്മിലൂനി പനി പിടിച്ച് വിറച്ച് റസൂലുള്ളാഹി ഭാര്യയുടെ അടുക്കലേക്ക് ഓടിപ്പോയ സംഭവം. ഏതായാലും ആ അഞ്ച് ആയത്തുകളുടെ അവതീർണത എന്ന അത് റമദാൻ മാസത്തിലാണ്, അത് റമദാൻ മാസത്തിലാണ്. ഇവിടെ ഇന്ന അൻസൽനാഹു അദിനെ എന്ന വിശുദ്ധ ഖുർആനെ നാം ഇറക്കി, ഫി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി ഇറങ്ങിയതായി ഈ അഞ്ച് ആയത്തുകൾ, അതാണ് അവിടെ ഉദ്ദേശം, അതാണ് അവിടെ ഉദ്ദേശം. കാരണം ഖുർആൻ ഒറ്റയടിക്കം ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയിട്ടില്ല. പിന്നെയോ ഖുർആനിൽ നിന്ന് ആദ്യത്തെ അഞ്ച് ആയത്ത് ഇറക്കി എന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു, തുടക്കം കുറിച്ചു, നാന്തി കുറിക്കപ്പെട്ടു. അപ്പൊ വിശുദ്ധ ഖുർആന്റെ അവതീർണതയ്ക്ക് നാന്തി കുറിക്കപ്പെട്ടത്, അതാണ് ഇവിടെ ഈ ആയത്തിലെ പരാമർശം. ഇന്ന അൻസൽനാ ഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനെ നാം ഇറക്കി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ആ തുടക്കം, അഞ്ചായത്തുകളുടെ അവതീർണത, അത് ഖദറിന്റെ രാവിലാണ്. മനസ്സിലായോ? അതാണ് ഒരു പക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. എന്നാൽ പ്രഗത്ഭരായ പ്രാമാണികരായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനെ കുറച്ചിറക്കി എന്നല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ എങ്ങനെ പറയുന്നത്? ഇന്ന അൻസൽനാഹു വിശുദ്ധ ഖുർആനെ ഇറക്കി എന്നാണ്, കുറച്ചേന്നുള്ളതല്ല. പിന്നെയോ ഖുർആനെ ഇറക്കി എന്നാണ്. ആ വിശുദ്ധ ഖുർആന്റെ ഇറക്കം ഖദറിന്റെ രാവിലെ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതെങ്ങനെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദിൽ എന്താ ഈ ലൗഹുൽ മഹ്ഫൂദ്? എന്താ ലൗഹുൽ മഹ്ഫൂദ്? ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട ഫലകമാണ്. അതായത് അല്ലൗഹുൽ മഹ്ഫൂദിൽ ഈ ഉലകത്തിൽ സംഭവിക്കാനിരിക്കുന്നതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മനസ്സിലല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല തൂലികയെ പടച്ച നാളിൽ തൂലികയോട് എഴുതാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് എഴുതേണ്ടത് എന്ന് തൂലിക അള്ളാഹിനോട് പ്രതികരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് ഉണ്ടായതും ഇനി ഉണ്ടാകാനിരിക്കുന്നതും ഇലൽ അബദ് എന്നേക്കും അനന്തമായി ഉണ്ടാകാനിരിക്കുന്നതും ഉള്ളതുമായതെല്ലാം എഴുതാനാണ് പറഞ്ഞത്. അപ്പൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ലൗഹലുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? വിശുദ്ധ ഖുർആൻ. അപ്പൊ ഖുർആനിൽ എന്തുണ്ട്? അല്ല, ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന സുരക്ഷിത ഫലകത്തിൽ പിന്നെ തൂലിക സൃഷ്ടിച്ച നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൂലികയോട് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ കുറെ ഉണ്ട് സംഗതികൾ. അള്ളാഹിന്റെ അർശുണ്ട്, കുർസിയുണ്ട്, അതേപോലെ മാ ഉണ്ട്, അതേപോലെ കലം അവിടെ ഉള്ളതാണ്. മനസ്സിലായി? ഇങ്ങനെ പലതും ഉണ്ട്. അപ്പോ ഉള്ളതും ഉണ്ടാകാനിരിക്കുന്നതുമാണ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് പെട്ടതാണ് എന്ത്? അള്ളാഹിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഈ ലൗഹിൽ നിന്ന് വിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സമാ ഉദ്ദുന്യയിലേക്ക് ഇറക്കി. അസ്സമാ ഉദ്ദുന്യ എന്ന് പറഞ്ഞാൽ എന്താ? അസ്സമാ ഉദ്ദുന്യ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശം, നമ്മളോട് ഏറ്റവും അടുത്ത ആകാശം. ഒന്നാം ആകാശം എന്നൊക്കെ പറയില്ലേ. അസ്സമാഉദ്ദുന്യ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, ഭൗമാന്തരീക്ഷത്തോട് തൊട്ടടുത്ത് ആകാശം. അവിടേക്ക് ഇറക്കി. അവിടെ ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞിട്ടൊരു ഭവനുണ്ട്. ബൈത്തുൽ ഇസ്സ, അതാണ് ഇബ്നു അബ്ബാസിന്റെ ആ ഹദീസിന്റെ റിപ്പോർട്ടിലുള്ളത്. ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒരു ഭവനം, ആദരണീയമായ പ്രതാപത്തിന്റെ ഭവനം. ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്ദുന്യയിലുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് വിശുദ്ധ ഖുർആൻ ഒന്നടങ്കം അവതരിപ്പിച്ചു. എന്നിട്ട് അതിൽ നിന്നാണ് അഞ്ച് വചനങ്ങൾ ആർക്ക് കൊടുത്തത്? ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. ഈ അഭിപ്രായത്തെയാണ് ഇമാം അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുള്ള, അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇവരൊക്കെ മുഖവിലേക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോ എന്തായി? രണ്ടഭിപ്രായങ്ങളെയും ഇവിടെ സമന്വയിപ്പിച്ച് ഇന്ന അൻസൽനാഹു, തീർച്ചയായും നാം വിശുദ്ധ ഖുർആനെ ഇറക്കി. ഫീ ലൈലത്തുൽ ഖദ്ർ, ഖദറിന്റെ രാവിൽ. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങുക എന്നുള്ളതും നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യ ഗഡു ആർക്ക് ഇറക്കിയിട്ടുണ്ട്? നിസ്രാശ്രമാസങ്ങളൊക്കെ അതും നടന്നിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ ഇന്ന അൻസൽനാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് നാം വിശുദ്ധ ഖുർആനെ ഇറക്കിയിരിക്കുന്നു. ഫീ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ. അപ്പൊ എങ്ങനെ ഇറക്കിയത്? ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ്ദുന്യയിലുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് വിശുദ്ധ ഖുർആനെ മൊത്തത്തിൽ അള്ളാഹു ഇറക്കി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഇറക്കി. പിന്നെ ജിബ്രീലാണ് എന്ത് ചെയ്യണത്? രണ്ട് ഷൈറ്റ് ആർക്ക് ഇറക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അരുളുന്നതിനനുസരിച്ച്. എന്നിട്ട് ബൈത്തുൽ ഇസ്സയിൽ നിന്നുള്ള അതിലെ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ, ഇഖ്റാ ബിസ്മി സൂറത്തിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ, അത് ആർക്ക് ഇറക്കി കൊടുത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത്. വിശുദ്ധ ഖുർആൻ പിന്നെ വിശുദ്ധ റമദാൻ മാസത്തിലെ 23-ാം രാവിൽ 23-ാം റാവി. ഈ രണ്ട് ഇറക്കവും രണ്ടിറക്കൽ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഇറക്കിയതും പിന്നെ അതിൽ നിന്ന് അഞ്ചായത്തുകൾ ഇറക്കിയതും ഏത് രാത്രിയാ? ലൈലത്തുൽ ഖദറിലാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമുണ്ടല്ലോ ചില ആയത്തുകളിൽ, ഫഷഹുർ റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുന്നത്. അവിടെ ഖുർആൻ കുറച്ചിറങ്ങി, മൊത്തത്തിൽ ഖുർആൻ ഇറങ്ങിയെന്ന മനസ്സിലാണ്. ചില ആളുകൾ ഉറങ്ങണുണ്ട്, ആകാശയാത്രയാണ്, ഉറങ്ങിയാ വീണു പോകും. ഞാൻ അവരോട് ചോദ്യം ചോദിക്കും, അതായത് എനിക്കോ തലക്കടിയിട്ട് മരിയരുതുണ്ട്, അന്ന് വീട്ടിലുണ്ട് ജലദോഷത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങൾ ഇന്നുണത്തേണ്ട സ്ഥിതി വിശേഷത്തിലാണ് അപ്പൊ ഞാനുള്ളത്. അതാണ് ചില ലഫ്ലുകളൊന്നും കിട്ടണില്ല. ഇപ്പൊ എന്താ പറഞ്ഞേ? ആ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാകുന്നു ഖുർആൻ ഇറക്കപ്പെട്ടതെന്ന് പറയുന്നത്. അവിടെ ഖുർആൻ കുറച്ചിറങ്ങിയെന്ന, ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങിയെന്ന, മൊത്തത്തിൽ ഇറങ്ങിയെന്നാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ ഇന്ന അൻസൽനാഹു ഇവിടെയും മൊത്തത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാണത് അല്ലെ. അതേപോലെ ഞാൻ സൂറത്ത് ദുഖാനിലെ തുടക്കത്തിലായത് പറഞ്ഞു, അതിലെന്താ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, മുബാറക്കത്താക്കപ്പെട്ട ബർക്കത്താക്കപ്പെട്ട ഒരു രാത്രിയിൽ ഖുർആനെ നാം ഇറക്കിയിരിക്കുന്നു. അപ്പൊ ഖുർആൻ മൊത്തത്തിൽ നിന്നാ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഖുർആൻ മൊത്തത്തിൽ ഇറക്കി എന്നുള്ളതാണ് ഇവിടെ ഇതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാണത്. അപ്പൊ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല, ഇഷ്കാലില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അനു വിശദീകരിച്ചതനുസരിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉ ദുനിയയിലെ ബൈത്തുൽ ഇസയിലെ ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങിയത് എന്നാണ്, ഖദറിന്റെ രാവിലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ മൊത്തത്തിൽ ആർക്ക് ഇറക്കിയിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയിട്ടില്ല. റസൂലുള്ളാഹി കൊടുത്തത് എങ്ങനെയാണ്? ആ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ്. അതാണ് വഖുർആനൻ ഫറഖ്നാഹു ലിതഖ്റഅഹു അലന്നാസി അലാ മുക്സ്, കാലതാമസത്തിൽ നിങ്ങൾ ജനങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നതിന് വേണ്ടി നാം അതിനെ ഖണ്ഡശയായിട്ടാണ് എന്ത് ചെയ്ത് നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള സുബ്ഹാന തആല പറയുന്നു അല്ലേ. അതേപോലെ തന്നെ കാഫിരീങ്ങൾ ചോദിച്ചില്ലേ, പിന്നെ ഖുർആൻ എന്തുകൊണ്ട് ജുംലത്തൻ വാഹിദ, എന്താ ജുംലത്തൻ വാഹിദ എന്നാണ്, ആ ഒറ്റ മൊത്തത്തിൽ ഒറ്റയടിക്ക് ഇറങ്ങുന്നില്ല എന്ന് കാഫിരീങ്ങൾ ചോദിച്ച്. അതിനർത്ഥം എന്താ, ഖുർആൻ എങ്ങനെ ഇറങ്ങിയിട്ടില്ല, മൊത്തത്തിൽ ഇറങ്ങിയിട്ടില്ല ആർക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക്. അതുകൊണ്ടാണ് കാഫിരീങ്ങൾ എന്ത് ചെയ്തത്, നിരൂപിച്ചത് എന്തുകൊണ്ട് ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങണില്ലാണ്. അപ്പൊ ഖുർആൻ ഖണ്ഡശിയായിട്ട് ഇറങ്ങി എന്നുള്ളത് അറിയിക്കുന്ന ആയത്തുകളുണ്ട്. രണ്ടായത്തുകളും വൈരുദ്ധ്യമല്ല, പിന്നെയോ രണ്ടായത്തുകളും പൂർണ്ണതയാണ് അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഖദറിന്റെ രാവിലാണ് ഇറങ്ങിയത്. അതേ ഖദറിന്റെ രാവിലെ മൊത്തത്തിലും ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ അവിടുന്ന് അഞ്ചായത്തുകൾ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നിസ്രാശ്രമാതങ്ങൾക്ക് നൽകുന്നതിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാവിൽ വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇന്ന, തീർച്ചയായും നാം അൻസൽന, നാം ഇറക്കി എന്ന് പറഞ്ഞെങ്കിൽ എന്തിനാ, ഈ ബൗദ്ധ വിശ്വാസികൾ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ കെദിബ് കളവാണ്, വിശുദ്ധ ഖുർആൻ വ്യാജമാണ്, മുഹമ്മദ് കെട്ടിണ്ടാക്കി പറയുന്നതാണ്, ഇത് അസാതീറുൽ അവലീൻ പൂർവീകരുടെ കെട്ടുകഥകളാണ് തുടങ്ങിയതായ ദുഷ്പ്രചരണങ്ങളും വ്യാജ വിശേഷണങ്ങളും അതിനൊക്കെ മറുപടിയാണ് ആ തുടക്കത്തിലുള്ളത്. ഇന്ന എന്നുള്ള ആ ശക്തിപ്പെടുത്തി, അതേപോലെ അൻസൽനാഹു എന്ന് വീണ്ടും നാം എന്ന് ആവർത്തിച്ചതിനുള്ള പൊരുൾ അതാണ്. തൈ അള്ളാഹു സുബ്ഹാനഹു വതആല ഖദറിന്റെ രാവിനെയാണ് തെരഞ്ഞെടുത്തത്. എന്തിന് ഖദറിന്റെ രാവിനെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്? എന്തിന്? വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുവാനും അതിന്റെ അവതരണത്തിന് തുടക്കം കുറിക്കാനും, വിശുദ്ധ ഖുർആന്റെ അവതരണത്തിനും അതിന്റെ അവതരണത്തിന് തുടക്കം കുറിക്കാനും ഖദറിന്റെ രാവിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തത്. അപ്പൊ ആ രാവിനൊരു പ്രത്യേകത ഉണ്ടാവും അല്ലെ, ആ രാവിനൊരു പ്രത്യേകത ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിന്നെ അറിയിക്കുന്നത് എന്താണ്, മാ ഇസ്തിഫാമിയ മാ അദ്റാക, നിന്നെ അറിയിക്കുന്നത് എന്താണ്, മാ ലൈലത്തുൽ ഖദർ, മാ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവ് എന്ത് എന്നത്. അത് അറബി ഭാഷയിൽ, അറബി ഭാഷയിൽ പിന്നെ ഈ വമാ അദ്റാക് പ്രയോഗിച്ചിട്ട് എന്താണോ പറയുന്നത് അതിന്റെ ഗൗരവവും അതിന്റെ ആ പിന്നെ പ്രാധാന്യവും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശൈലി പ്രയോഗിക്കുക. അപ്പൊ നമുക്ക് വന്നല്ലോ ഒരിക്കൽ ആ ശൈലി വന്നില്ലേ നമുക്കൊരു അടുത്ത് അൽക്കാരിയയിൽ, എങ്ങനെ വന്ന്, വമാ അദ്റാക മൽ ഖാരിയ ഉണ്ടോ? ഖാരിയത്ത് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അത് ആളുകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ആ ശൈലി ചോദ്യം. ഇതേപോലെ വേറെ വേറൊരു അടുത്ത് വന്നില്ലേ, ഒന്ന അദ്രാക്ക് എന്താ ഒമ അവിടെ ഒമ അദ്രാക്ക മാഹി അത് ഹത്തമ്മയില അത് ഹത്തമ്മയില ഇല്ല ആളുകൾ പകുതി മുഖിലാണ് ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നു. അതും കാര്യയിലാണ് അല്ലേ, അതും കാര്യയിലാണ്. അതേപോലെ ഖദറിന്റെ രാവ് എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്താണ്? അതിന്റെ മറുപടി അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ. എന്താ ലൈലത്തുൽ ഖദർ? ഖദറിന്റെ രാവ് ഖൈറുൻ, ഖൈറുൻ എന്ന് പറഞ്ഞാൽ അത് അഫ്ദൽ, ശ്രേഷ്ഠമാണ്. മിൻ അൽഫി ഷഹർ, അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ ആയിരം മാസം, ആയിരം മാസത്തേക്കാൾ ഖൈറാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ട് ഒരു രാവല്ലേ, രാവിലെ ഇവിടുന്ന തുടങ്ങ മഗ്രിബ് മുതൽ, സൂര്യാസ്തമയം മുതൽ, പ്രദോഷം മുതൽ തുടങ്ങി പ്രഭാതം വരെയാണ് ആര്? ലൈല, രാവ്. മനസ്സിലല്ലേ? അപ്പോ ഒരു ദിവസം 24 മണിക്കൂറാണ് എങ്കിൽ അതിൽ രാവ് അസ്തമയം മുതൽ പിന്നെ ഉദയം വരെ 12 മണിക്കൂർ ആ സമയമാണെങ്കിൽ ആ 12 മണിക്കൂറിന്റെ മൂല്യാണ് ഇപ്പൊ ഈ പറയുന്നത്. അത് ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠം എന്നാണ്. ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠം, ആയിരം മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷായുസിൽ 83 വയസ്സും 4 മാസവും അല്ലേ, ഏതാനും ദിവസങ്ങളും, 83 വർഷം 4 മാസം. അപ്പൊ ഒരു മനുഷ്യൻ ഈ ഖദറിന്റെ രാവിൽ, ലൈലത്തുൽ ഖദറിൽ ഒരു പുണ്യം ചെയ്യുകയാണ് എങ്കിൽ, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ, അയാൾ 83 വർഷവും 4 മാസവും പുണ്യം ചെയ്ത മേനിയാണ്, പുണ്യം ചെയ്ത മേനിയാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഹറൗ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ തഹറൗ എന്നാണ് ഉൽക്കടമായ ഇച്ഛയിൽ, അമിത താല്പര്യത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കാൻ പറഞ്ഞത് എന്തിനാ? ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കാൻ പറഞ്ഞത് പിന്നെ നമ്മളോട് സൽപ്രവൃത്തികൾ ചെയ്യാനാണ്, സൽപ്രവൃത്തികൾ ചെയ്യാനാണ്, ദുആ ചെയ്യാനാണ്, ദുആ ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് പറയുന്നത്, ലൈലത്തുൽ ഖദറാണ് എന്ന് അറിഞ്ഞാൽ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? അപ്പൊ റസൂലുള്ള പറഞ്ഞെടുത്ത എന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ദുആ ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായി? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നത് റമദാൻ മാസത്തിന്റെ ഒടുക്കത്തെ പത്തിലാണ്, ഒടുക്കത്തെ പത്തിലാണ്. ആ ഒടുക്കത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷമ്മ പറയുന്നു, അഹ്യാ ലൈലഹു ഐഖബ അഹ്ലഹു വശദ്ദ മിസ്റഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഐഖബ അഹ്ലഹു, കുടുംബത്തെ വിളിച്ചു നിർത്തും. അഹ്യാ ലൈലഹു, രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. മനസ്സിലായി? വശദ്ദ ശദ്ദ മിസ്റഹു എന്നാണ്, ശദ്ദ മിസ്റഹു എന്നാണ് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുമുണ്ട് മുറുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരാധനക്കുള്ള ആ ഒരു ശൂരത്വം കിട്ടാൻ വേണ്ടിട്ട്, അല്ലെ ഒരു ഊർജ്ജസ്വലത ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഭാര്യമാരെ പോലും പ്രാപിക്കാതെ, ഭാര്യമാരെ പോലും പ്രാപിക്കാതെയാണ് റസൂൽ എന്ത് ചെയ്യുക, ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ചുകൊണ്ട് അതേപോലെ തന്നെ ആരാധനയിൽ കഴിച്ചു കൂട്ടുന്നത് എന്നാണ് ആര് പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയുന്നത്. മനസ്സിലായോ? അത് ലൈലത്തുൽ ഖദറിന്റെ മഹത്വമാണ്. ഇന്ന് നമ്മളെ ആളുകളെ, പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും ലൈലത്തുൽ ഖദറിനുള്ള ഈ ഒരു ഗാംഭീര്യം ആളുകൾ ശരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിങ്ങൾ, പിന്നെ നമുക്കല്ലാം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച ഭാര്യമാർ അനുവദിച്ച ഭാര്യമാർ. വിവാഹത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് മീസാഖുൻ ഖലീൽ എന്നാണ്. മീസാഖുൻ ഖലീൽ എന്താ മീസാഖുൻ ഖലീൽ എന്നാണ്? ശക്തമായ ഉടമ്പടിയാണ്, കരാറാണ് വിവാഹം. വിവാഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലത്ത് മീസാഖുൻ ഖലീൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിലൊരു സ്ഥലത്ത് പറഞ്ഞത് മീസാഖുൻ ഖലീൽ എന്ന് പറഞ്ഞാൽ ശക്തമായ ഉടമ്പടി കരാർ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? വിവാഹത്തെ കുറിച്ചാണ്. വിവാഹം, ആ വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പ്രാപിക്കുക എന്നുള്ളതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഒഴിവാക്കുന്നതാണ്, അത് വേണ്ടെന്ന് വെക്കും. അതിനാണ് റസൂൽ എന്ന് പറഞ്ഞത് ശബ്ദ മീസർ ഉടുമുണ്ട് മുറുക്കി എടുക്കുമായിരുന്നു. മനസ്സിലായ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ഈ ലൈലത്തുൽ ഖദറിന്റെ രാവും അതിന്റെ പകലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹറാമ് തേടിയിറക്കും. അള്ളാഹ് കേട്ടെ, നഊദു ബില്ല. റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു മീസാഖുൻ ഖലീൽ, ശക്തമായ ഉടമ്പടി കരാർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച വിവാഹം, അതിലനുവദനീയമായത് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നത്. പക്ഷേ അനുയായികൾ പലരും, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ, നിഷിദ്ധങ്ങളിൽ എന്തു ചെയ്യാണ്? ആ ഖദറിന്റെ രാവിൽ തന്റെ ലൈംഗിക സുഖവും രതിയും അന്വേഷിക്കുന്ന അവസ്ഥ. അള്ളാഹു കാക്കട്ടെ, നഅ്ഊദുബില്ല. അലാ കുല്ലി, ഇവിടെ നമ്മുടെ വിഷയം പിന്നെ ഖദറിന്റെ രാവ് അതിന്റെ മഹത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളേക്കാൾ അഫ്ദൽ, ശ്രേഷ്ഠമാണ് ഖദറിന്റെ രാവ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മണിക്കൂറുകൾ, ഒരാൾ അള്ളാഹു അവതരിപ്പിക്കുന്നതായ ആ രാവിന്റെ നിറവിൽ, മികവിൽ അള്ളാഹു അവതരിപ്പിക്കുന്നതായ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതനായിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൽ നിന്നുള്ളതായ അനുഗ്രഹ ആശിസ്സുകൾക്ക് അയാൾ പാത്രീഭൂതനായിട്ടുണ്ടെങ്കിൽ വലിയ ഭാഗ്യവാനാണ്, വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തൊക്കെ ആ രാവിനെ പിന്നെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തത്. മനസ്സിലായ മൊത്തത്തിൽ പകലും രാവും ഇല്ലേ? നമുക്ക് രാവും ഉണ്ട്, പകലും ഉണ്ട് ഇല്ലേ? നഹാറും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ലൈലും ഉണ്ട്. ഈ ഒരു ദിവസത്തിന്റെ രണ്ട് ഭാഗം അല്ലേ? അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ കടാക്ഷിക്കപ്പെടുന്ന സമയം ഏതാ? ഏറ്റവും കൂടുതൽ പകലും ഉണ്ടാകും വിലാശക്ക്, അത് രാവാ പകല. പകലിനും പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വന്നഹാരി ഇദാ ജല്ലാഹ, നഹാറിനെ കൊണ്ട് സത്യം ചെയ്ത് അല്ലേ. അള്ളാഹു നഹാറിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, പകലിനും പ്രാധാന്യമുണ്ട്. പക്ഷെ താരതമ്യേന ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ നിന്നുള്ളതായ നഫഹത്തുകൾ, അനുഗ്രഹാശിസ്സുകൾ, അത് പ്രതീക്ഷിക്കപ്പെടുന്നത് എപ്പളാ? രാവിലാണ് അല്ലേ? എന്തുകൊണ്ട്? ആ അത് ഉത്തമ പഠിച്ച അള്ളാഹുവിന്റെ പിന്നെ ഇറങ്ങി വരൽ അല്ലേ. എങ്ങനെ ഇറങ്ങി വരൽ? തൗബ ചെയ്യുന്നവരുടെ തൗബ സ്വീകരിച്ചുകൊണ്ട്, പാപമോചനത്തിന് തീർന്നവർക്ക് പാപം പുറത്തുകൊണ്ട്, അതേപോലെ തന്നെ ചോദിക്കുന്നവർക്ക് നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ വരവ്, അത് രാവിലാണ്, രാവിലാണ്. പിന്നെ വിശുദ്ധ ഖുർആനിൽ നോക്കി നിങ്ങൾ പല സ്ഥലങ്ങളിലും ലൈലിനെ പ്രത്യേകം പരിഗണിച്ചത് കാണാൻ സാധിക്കും. ലൈലിനെ ഉദാഹരണത്തിന് വല്ലൈലി ഇതായ വർഷം വല്ലൈലി കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. വല്ലൈലി കൊണ്ട് അള്ളാഹു ലൈലി കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. വലയാലിൻ അഷർ, പകലാണ് ഉദ്ദേശമെങ്കിലും ലയാൽ എന്നുള്ളതാണ് പ്രയോഗിച്ചത്. അവിടെ വലയാലിൻ അഷർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലിനെ തുടർന്ന് വരുന്ന പകലാണ്. ദുൽഹജ്ജിന്റെ ആദ്യ പത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്കിലും ലയാലിൻ എന്നാ പറഞ്ഞത്, മനസ്സിലായി. അതേപോലെ വജാലിന ലൈല ലിബാസ, അത് പിന്നെ രാവിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് പിന്നെ രാവിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം, മനസ്സിലായി. പക്ഷെ ആരാധനാപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു ഓമിനൽ ലൈലി ومن الليل فتهجد به نافلة لك ومن الليل അല്ലെ. അതേപോലെ തന്നെ പിന്നെ എവിടെ ومن الليل فاسجد له وسبحه ليلا طويلا. شوف ومن الليل فاسجد له, രാവിൽ നീ പടച്ചവനെ സുജൂദ് ചെയ്ത് നിസ്കരിക്കുക, ദീർഘ സുജൂദ് ചെയ്തിട്ടുള്ള നിസ്കാരം നിർവഹിക്കുക. അതേപോലെ ഇങ്ങനെ രാവിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല കുറെ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുക്കുന്ന അനുഗ്രഹങ്ങൾ, അത് കൂടുതൽ നമ്മളിലേക്ക് വീഴാൻ സാധ്യതയുള്ള സമയം, നമുക്ക് ലഭിക്കാനുള്ള സമയം. അതുകൊണ്ടാണ് സച്ചരിതരായ മുൻഗാമികൾ, അതേപോലെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളൊക്കെ രാവിലെ അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മാർഗ്ഗം എന്ത് ചെയ്ത് വിനിയോഗിച്ചത്? ഉപയോഗിച്ചത്. അതെ, അതേസമയം ഇന്ന് രാവാണ് അള്ളാഹ് ആകട്ടെ നമ്മൾ പോലെ. ഞാൻ അത് പിന്നെ ഒരു താരതമ്യം ഇവിടെ പറഞ്ഞിരുന്നു മാത്രം. ഒരു ലൈലത്തുൽ ഖദറിന് അതിൻ്റെതായ മഹത്വണ്ട്, ബിലാശ അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞു. പക്ഷെ മൊത്തത്തിൽ ലൈലുകൾ നഹാറിനേക്കാൾ എന്താണ് അതിനൊരു പിന്നെ മഹത്വവും പ്രാധാന്യവും ഉണ്ട് എന്നുള്ളതാണ്. ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ഷഹ്രിൻ. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലു, തനസ്സൽ എന്നാൽ ഇറങ്ങും, ഫേലു മുദാരിയാണ്. തതനസ്സലു ഇറങ്ങും, തനസ്സലു തതനസ്സലു എന്നുള്ള അർത്ഥത്തിൽ ഇറങ്ങും. ആരിറങ്ങും? അൽ മലായികത്തു, മലക്കുകൾ. വർറൂഹു ഫീഹ, ഇവിടെ വർറൂഹ് റൂഹെന്നുള്ള ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്, അതാണ് പ്രബലമായ അഭിപ്രായവും പരിഗണനീയമായ അഭിപ്രായവും. അർ റൂഹ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഏറെ സ്ഥാനമുണ്ട്. മലക്കുകളിൽ ജിബ്രീലാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വിശേഷണവും. അപ്പൊ വർറൂഹു ഫീഹ, മലക്കുകളിൽ റൂഹും ജിബ്രീലും. ഫീഹ എന്ന് പറഞ്ഞാൽ ആ രാവിൽ, രാവിൽ. തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങും. വർറൂഹു, ജിബ്രീലും ഇറങ്ങും. ഫീഹ, ആ രാവിൽ. ഫില്ലൈല, ഫീലൈലത്തുൽ ഖദർ. ബിഇസ്നി റബ്ബിഹിം, ദ ബിഇസ്നി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അനുമതിയാൽ. അനുമതി ഇതിൻ എന്ന് പറഞ്ഞ അനുവാദം, സമ്മതത്താൽ. ബിഇസ്നി റബ്ബി, തങ്ങളുടെ റബ്ബിന്റെ സമ്മതത്താൽ. അല്ലെങ്കിൽ സമ്മതത്തോടു കൂടി, ബാബുൽ മുസാഹബ എന്നതിന് പറയും. മലക്കുകളും ജിബ്രീലും ആരാവിൽ തങ്ങളുടെ റബ്ബിന്റെ സമ്മതത്തോടു കൂടിയിട്ട് ഇറങ്ങും. മിൻകുല്ലി അംർ, മിൻകുല്ലി അംർ എന്നാണ് ബിക്കുല്ലി അംർ എന്നർത്ഥം. മിൻ എന്നാണ് ബി, ബിക്കുല്ലി അംർ എന്നർത്ഥം. മിൻകുല്ലി അംർ, ഇവിടെ അംർ എന്ന് പറഞ്ഞാൽ അംറിന് ഉമൂർ എന്ന് ബഹുവചനുണ്ട്. അംറിന് ഉമൂർ, അതേപോലെ അവാമിർ എന്നും ബഹുവചനുണ്ട്. അവാമിർ, അവാമിർ എന്ന് പറഞ്ഞ കൽപ്പനകൾ, ഉമൂർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അമ്രുൻ അതിന്റെ ഒരു ബഹുവചനാണ്, ഉമൂർ കാര്യങ്ങൾ. അപ്പൊ അമ്രു എന്ന കാര്യം. അമ്രന്റെ മറ്റൊരു ബഹുവചനാണ് അവാമിർ. അപ്പോ അമ്രു എന്ന കൽപ്പന, അവാമിർ കൽപ്പനകൾ. ഇവിടെ രണ്ടു ഉദ്ദേശം, രണ്ടു ഉദ്ദേശമാണ് കാര്യങ്ങൾ, കൽപ്പനകൾ, രണ്ടു ഉദ്ദേശം. അപ്പൊ എന്താ അർത്ഥം? തനസ്സലുൽ മലായികത്ത് വർറൂഹു ഫീഹ, ആ രാവിൽ ജിബ്രീലും മലക്കുകളും ഇറങ്ങും. ബിഇസ്നി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ സമ്മതത്തോടുകൂടി. മിൻകുല്ലി അംറ് എന്ന് പറഞ്ഞാൽ ബിക്കുല്ലി അംറ്, എല്ലാ കാര്യങ്ങൾ കൊണ്ടും കൽപ്പനകൾ കൊണ്ടും, എല്ലാവിധ കാര്യങ്ങൾ കൊണ്ടും കൽപ്പനകൾ കൊണ്ടും ഇറങ്ങും. ലൈലത്തുൽ ഖദർ വിധി നിർണയത്തിന്റെ രാവാണ് അല്ലേ, ഭാഗതയെ നിർണയ രാവാണ്, ഖൈറും ഷർറും ഒക്കെ നിർണയിക്കുന്ന രാവാണ്. മനസ്സിലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ള വിധിവിലക്കുകൾ, അതേപോലെ തന്നെ ഭാഗധേയങ്ങൾ, കാര്യങ്ങൾ, ഇവകളാലൊക്കെയാണ് ആരിറങ്ങുക? മലക്കുകളുടെ ഇറക്കുണ്ടാവുക. തനസ്സലു എന്നുള്ളത് ഫേലു മുബാരിയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ രാവിൽ ഇറക്കത്തിന്റെ നിത്യതയാണ് അറിയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് ഇറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായ? തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ, സലാം സലാം എന്ന് പറഞ്ഞാല് സമാധാനത്തിന് സലാം പറയും, സുരക്ഷയ്ക്ക് സമാധാന സലാം സലാമത്ത് എന്നർത്ഥത്തിൽ സലാം പ്രയോഗിക്കും. അതേപോലെ തന്നെ സലാം പറയുന്നതിനും സലാം എന്ന് പറയും. സലാമുൻ ഹിയ, സലാമുൻ ഹിയ, ഹിയ എന്ന് പറഞ്ഞാൽ ലൈല ആ രാത്രി. സലാമുൻ ഹിയ, ആ രാത്രി സലാമാകുന്നു. ഏതുവരെ? ഹത്ത മത്തലയിൽ ഫജർ, മത്തല എന്ന് പറഞ്ഞാൽ ഉദയം, ഉദയം തുലൂൺ മിമിയായ മസ്ദർ. തുലൂൺ ഫജർ എന്ന് പറഞ്ഞാൽ പ്രഭാതം. ഹത്ത മത്തലയിൽ ഫജർ, ഫജറിന്റെ തുലൂൺ വരെ, ഉദയം വരെ സലാമുൻ ഹിയ, ആ രാത്രി സലാമാകുന്നു. രാത്രി സലാമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഉദ്ദേശം ഒന്ന് സമാധാനം, ആ രാവ് സമാധാനമാകുന്നു, അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള സമാധാനത്തിന്റെ വർഷമാകുന്നു, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനത്തിന്റെ വർഷമാകുന്നു. അത് അള്ളാഹു കടാക്ഷിക്കുന്നവർക്ക് അരുളപ്പെടും. പിന്നെ സലാം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം, മനസ്സിലെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കപ്പെടുന്ന, പൊറുക്കപ്പെടുന്ന രാവാണ് ഏത്? ഖദറിന്റെ രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ ലൈലത്തൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഒരാൾ വിശ്വാസം ഉൾക്കൊണ്ട് പ്രതിഫലേച്ഛയിൽ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഗതകാലങ്ങളിലെ, ഇന്നലകളിലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, ഇന്നലകളിലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അപ്പോ തിന്മകളിൽ നിന്നും അതേപോലെ തന്നെ മുസീബത്തുകളിൽ നിന്നുള്ള സുരക്ഷയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ ആ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും, മായ്ക്കപ്പെടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സലാമത്ത് അല്ലേ. നമ്മൾക്ക് ഏറ്റവും വലിയ സലാമത്ത് എന്താണ്? നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക, നമുക്ക് അതിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ സലാമുൻ ഹിയ, ആ രാത്രി സലാമാണ്, തെറ്റുകളിൽ നിന്ന് സുരക്ഷിതത്വം, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം. പിന്നെ സലാമുൻ ഹിയ എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞു മലക്കുകളുടെ വരവാണ്, ആഗമനാണ് അല്ലേ. മലക്കുകൾ സലാം ഓതിയിട്ടാണ് വരിക. മലക്കുകൾ ആ രാവ് നിറയെ സലാം ഓതിയിട്ടുള്ള വരവാണ്. അപ്പോ മലക്കുകൾ സലാം ഓതി ആഗതരാവുന്ന രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. എല്ലാ അഭിപ്രായവും പരിഗണനീയാണ്. കാരണം മലക്കുകൾ വരുമ്പോൾ വെറും വരവല്ല മലക്കുകളുടെ വരവ്. മലക്കുകളുടെ വരവ്, മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അത് വഹിച്ച് അത് അവതരിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിക്കുന്ന അള്ളാഹുവിന്റെ ദൂതന്മാരാണ്, മനസ്സിലായി. അപ്പൊ സലാം ഓതി സലാം വർഷിച്ച്, സലാം ഓതി സലാം വർഷിച്ച് മലക്കുകളുടെ ആഗമനം ഉണ്ണിൽ നിന്ന് നമ്മളിലേക്കുണ്ടാകുന്ന രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ യഥാവിധം മുതലെടുക്കുന്നവർക്ക് അവരുടെ തെറ്റുകൾ മായ്ക്കപ്പെടുന്ന, കുറ്റങ്ങൾ പൊറുക്കപ്പെടുന്ന രാവാണ് ഖദറിന്റെ രാവ്. അതുകൊണ്ട് തന്നെ ആ രാവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സലാമുൻ ഹിയ, ആ രാവ് സലാമാകുന്നു. അത് ഏതുവരെ? ഹത്ത മത്തലയിൽ ഫജർ, ഫജറിന്റെ ഉദയം വരെ. അപ്പൊ പ്രദോഷം മുതൽ പ്രഭാതോദയം വരെ ആ രാവ് സലാമാകുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല രാവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിക്കുവാൻ അർത്ഥം പറഞ്ഞാൽ ശരിയല്ലേ? വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ പറഞ്ഞാൽ ശരിയല്ലേ? വിശുദ്ധ ഖുർആൻ മുഴുവൻ ഇപ്പൊ അവതരിപ്പിച്ചിട്ടുണ്ട്, ഖദറിന്റെ രാവിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുവാൻ തുടക്കം കുറിച്ച, തുടക്കം കുറിച്ച, അതും ശരിയല്ലേ? എങ്ങനെ ശരിയാണ്? സമാഉദ്ദുനിയയിൽ നിന്ന്, ബൈത്തുൽ ഇസ്രയിൽ നിന്ന് അഞ്ചായത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു തുടങ്ങിയത് എന്നാ ഖദറിന്റെ രാവിലാണ്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ അവതീർണതയ്ക്ക് തുടക്കം കുറിച്ച, വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ച രാവാണ് അത് ഖദറിന്റെ രാവ്. അപ്പൊ അതൊരു വളരെ പ്രാധാന്യമുള്ള രാവാണ്, വളരെ പ്രാധാന്യമുള്ള രാവാണ്. പിന്നെ ഈ സൂറത്തുൽ ഖദറിന്റെ മുമ്പത്തെ സൂറത്ത്. ഇനി നമ്മൾ എടുക്കാൻ പോട്ട സൂറത്ത് ഏതാ? സൂറത്തുൽ അലഖാണ്, ഇഖ്റാ ബിസ്മി സൂറത്താണ് അല്ലേ? അപ്പൊ നോക്കി അതിന്റെ ക്രമീകരണം, ഇഖ്റാ ബിസ്മി സൂറത്ത് കഴിഞ്ഞിട്ടാണ് ഏത് വന്നത്? സൂറത്തുൽ ഖദർ വന്നത്. അപ്പൊ ആ രണ്ട് സൂറത്തും തമ്മിൽ ഒരു ബന്ധമുണ്ട്, രണ്ട് സൂറത്തും തമ്മിൽ ആ നിലക്കും ഒരു ബന്ധമുണ്ട്. ഒന്ന് ആദ്യം ഇറങ്ങിയ അഞ്ചായത്തുകൾ, പിന്നെ ആ അഞ്ചായത്തുകൾ ഇറങ്ങിയ രാവിനെ കുറിച്ച് പറയുന്ന സൂറത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖദറിന്റെ രാവിൽ ഈ മഹൽ ഗ്രന്ഥത്തെ, അള്ളാഹുവിന്റെ കലാമിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത്, ആ രാവിനുള്ള വിശേഷണങ്ങളും അതേപോലെ തന്നെ അതിനുള്ള പ്രത്യേകതയും പറഞ്ഞ്, ഇത്രമാത്രം മഹത്വവും ഗൗരവമുള്ള ഒരു രാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവതരിപ്പിച്ചു തന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രാധാന്യം കാണണം. ആ രാവിലെ അവതരിപ്പിച്ച അള്ളാഹുവിന്റെ കിതാബിനും അതിൻ്റെതായ പ്രാധാന്യം കാണണം, ഖദറിന്റെ രാവിലെ പ്രാധാന്യം കാണേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? പൂർവികർ, നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ, ഖദറിന്റെ രാവിനെ താല്പര്യപൂർവ്വം അന്വേഷിക്കുന്നതിൽ സജീവ ശ്രദ്ധാലുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ എന്ന ഖദറിന്റെ രാവ് പല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അത് റമദാൻ മാസത്തിലാണ് എന്നുള്ളത് ഏറെക്കുറെ അഭിപ്രായം ആയിക്കുള്ളൊരു വിഷയമാണ്, റമദാൻ മാസത്തിലാണ്. പിന്നെ റമദാൻ മാസത്തിൽ പിന്നെ എന്ന് ചില ഹദീസുകൾ റമദാൻ മാസത്തിലെ ഒടുക്കത്തെ പത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞ്, അതിൽ ചില ഹദീസുകൾ റമദാൻ മാസത്തിലെ പിന്നെ അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിൽ അന്വേഷിക്കാൻ പറഞ്ഞ്. അതിലും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് അവസാന രാവുകൾ, ഒറ്റട്ട രാവുകളിൽ തന്നെ അവസാന രാവുകൾ 23, 25, അതേപോലെ തന്നെ 27, 29 ഇങ്ങനെ. നിസ്രാശ്രമതകൾ ഇവിടെ ജീവിച്ച നാളിൽ 21 ലൈലത്തുൽ ഖദർ ഉണ്ടായിട്ടുണ്ട്, 21. അതേപോലെ തന്നെ 29, 27 ഒക്കെ വിഷയത്തിൽ എന്തുണ്ട്? ഹദീസുകൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ എന്തുണ്ട്? ലൈലത്തുൽ ഖദർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതർത്ഥം ഒരൊറ്റ രാവിൽ തന്നെ ലൈലത്തുൽ ഖദർ ശാശ്വതമായി എന്നുള്ളതില്ല. പിന്നെയോ ലൈലത്തുൽ ഖദർ എന്ത് ചെയ്യും? അത് മാറി മാറി വരും എന്നുള്ളതാണ്. ചില ഹദീസുകളിൽ ഖദറിന്റെ രാവാണെന്ന് പറഞ്ഞാൽ, ലൈലത്തുൽ ഖദർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലൈലത്തുൽ ഖദറിനെ തുടർന്ന് വരുന്ന പ്രഭാതം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ നെറ്റിയിൽ ചളി ഉണ്ടായി. ചളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ മണ്ണ്. അപ്പോ അതിനെ കുറിച്ച് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പിന്നെ ആ രാവിലെ മഴ പെയ്തിരുന്നു, മനസ്സിലെ അന്ന് ലൈലത്തുൽ ഖദർ ആയിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനസ്സിലെ ചില അടയാളങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈലത്തുൽ ഖദറിനെ തുടർന്ന് വരുന്ന ആ പ്രഭാതം സൂര്യന് ചൂട് കുറവായിരിക്കും. അതേപോലെ തന്നെ പിന്നെ നല്ല സൂര്യരശ്മികളുണ്ടല്ലോ, അതിങ്ങനെ തറച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. മാനം തെളിഞ്ഞിരിക്കും, സൂര്യന് ചൂട് കുറവായിരിക്കും. ഇതൊക്കെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, ലൈലത്തുൽ ഖദറിന്റെ ലക്ഷണം അറിയിക്കുന്ന വിഷയത്തിൽ. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സച്ചരിതര് സഹാബത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോഡീകരിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അറിയിക്കുന്നത് എന്താ? അതറിയിക്കുന്നത് ഈ രാവിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അവർ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. രാവിന്റെ മഹത്വം മനസ്സിലാക്കുന്നതിനേക്കാൾ മനസ്സിലാക്കേണ്ടത് രാവിലെ ഇറങ്ങിയ കിതാബിനെയാണ്, അള്ളാഹുവിന്റെ കലാമിനെയാണ്, വിശുദ്ധ ഖുർആൻ, അതിന്റെ പ്രാധാന്യം മനസ്സിലായോ? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം, അതിലാണ് നമ്മളുടെ എന്തുള്ളത്? നമ്മളുടെ ഇഹപര രക്ഷയും നമുക്കുള്ള ഖൈറുള്ളത്, നന്മയുള്ളത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. എന്താ അർത്ഥം? ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാ? മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവനും, വഅല്ലമഹു എന്നെ പഠിപ്പിച്ചവനുമാണ്. ഖുർആൻ പഠിച്ചവനും ഖുർആൻ പഠിപ്പിച്ചവനുമാണ്. അപ്പോ പിന്നെ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ശ്രേഷ്ഠമാണ്, അതേപോലെ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതും ശ്രേഷ്ഠമാണ്. മനസ്സിലായി? അത് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണ്. കേവല പാരായണത്തിന് പ്രതിഫലം മഹത്തരമായത് വിശുദ്ധ ഖുർആന്റെ മാത്രം സവിശേഷത. ഖുർആനിലെ ഒരു അക്ഷരം മോദിയിട്ടുണ്ടെങ്കിൽ ആ അക്ഷരത്തിന് 10 പുണ്യാണ് പ്രതിഫലം. അതിൻ്റെ അപ്പുറം അതൊരു 10 പുണ്യാണ്, ഒരക്ഷര പാരായണം. അപ്പൊ ആ ഒരു നീയത്തിൽ നമ്മൾ പിന്നെ പാരായണം ചെയ്യുവാൻ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കിതാബാണെന്ത്? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പലരുടെയും നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ഹിസ്ബ് ഓതുക എന്നുള്ളത് ഉണ്ടോന്ന് ചോദിക്കേണ്ടതാണ്, സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. നമ്മളുടെ ഒക്കെ നിത്യജീവിതത്തിൽ എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ഹിസ്ബ്, ഒരു ഭാഗം നമ്മൾ ഓതുന്നവരാണോ? ഇപ്പൊ നമ്മള് ഒരു നിസ്കാരത്തിന് നമ്മൾ നേരത്തെ പള്ളിക്കെത്തി, മാങ്കുളിച്ച് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇഖാമത്തിന്റെ ഇടയിൽ ടൈമുണ്ട്. ഖുർആൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൂറത്ത് ഓതിക്കൂടെ, ചെറിയ സൂറത്ത് ഓതാം. അല്ലെങ്കിൽ ഖുർആൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുറ ഓതിക്കൂടെ അല്ലേ. അതേപോലെ വിശുദ്ധ ഖുർആനിൽ ഇപ്പൊ നമ്മളിവിടെ ഓരോ സൂറത്തുകൾ പഠിച്ച്, അതില് സൂറത്തുൽ ഫാത്തിഹ, അതിന്റെ മഹത്വം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ്, അൽ ഫലഖ്, അന്നാസ്. അതേപോലെ സൂറത്തുൽ കാഫിറൂൻ, ചില സൂറത്തുകൾക്ക് പ്രത്യേകം അതിന്റെ ഉപാരായണം ചെയ്യുന്നതിന്റെയൊക്കെ മഹത്വം നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധ ഖുർആനാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഗൗരവം കണ്ടിട്ട് നമ്മൾ അത് പാരായണം ചെയ്യുന്നവരാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം നമ്മളോട്. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം, നമുക്കൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് പാരായണം ചെയ്യുന്ന ഒരു സമയമുണ്ടോ എന്നുള്ളത്. കുറച്ചെങ്കിലും കുറച്ചെങ്കിലും കാരണം നമ്മൾ ഈ ആദരവിന്റെ കിതാബിനെ അള്ളാഹു സുബ്ഹാന തആല ആദരണീയമായ രാവിൽ അതിനെ ഇറക്കി അത് നമ്മളെ അറിയിച്ച് അതിന് ഒരു ആദരവും ബഹുമാനം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള പരിഗണന ഉണ്ടാവും, നമ്മളുടെ ജീവിതം ക്ഷേമകരമാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ജീവിതം ക്ഷേമകരമാകുന്നുണ്ടെങ്കിൽ കുറെ പിന്നെ നമ്മൾ ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കുക എന്നുള്ള മാനയിലല്ല. പിന്നെയോ നമുക്കുണ്ടാകേണ്ട ഒരു ധന്യത ഉണ്ട്, ഒരു ഐശ്വര്യമുണ്ട്. അൽഗീന അഗീന നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യം, അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ആ രീതിയിൽ നമുക്കൊരു പിന്നെ വളർച്ചയും ധന്യതയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ കിതാബിന് അതിൻ്റെതായ വില നമ്മൾ കൽപ്പിക്കുന്നു. മനസ്സിലായി? ഖുർആൻ പഠിക്കുക, അത് പാരായണം ചെയ്യുക, അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുക, ഇതൊക്കെ നമ്മളുടെ പിന്നെ ഒരു മേൽവിലാസമായിട്ട് മാറി തന്നെ വേണം. പിന്നെ പൂർവ്വകാലത്ത് വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് എന്താ മാറ്റാണ്, മാറ്റാണ്. ഹൃദയങ്ങൾ പിടക്കുമായിരുന്നു, ശബ്ദം ഗദ്ഗദമാകുമായിരുന്നു, കണ്ണ് നനയുമായിരുന്നു വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് മുന്നിൽ. പക്ഷേ ആ വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾക്ക് നമ്മളുടെ മുമ്പിലുണ്ട്, പക്ഷെ നമ്മൾക്ക് എന്ത് ഫലമാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തൗഫീഖ് അള്ളാഹുവിൽ നിന്നാണ്. പക്ഷെ കാര്യകാരണങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയാണ്, കാര്യകാരണങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ അഞ്ചൊക്കെ നിസ്കാരത്തിൽ ഓരോ നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു അല്ലേ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഏർപ്പാടാണ്, അതിനൊട്ട് പ്രത്യേകം ഒഴിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. നിസ്കരിച്ചിട്ട് നമ്മളെ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ്, നിസ്കരിച്ച് നമ്മളെ പള്ളി പെരീക്കത്ത് തിരിച്ചെത്തുന്നതിന് മുമ്പ് നമുക്ക് വൈക്കുന്ന ഒരു തീർക്കാവുന്നതാണ്. അതൊക്കെ മനസ്സിലായില്ലേ? നമ്മളെ ആലോചിക്കേണ്ട ഇതാണ്. ഞാന് എന്റെ വിഷയത്തിൽ കാര്യപ്രാപ്തി ഉള്ളവനാണെന്ന് ആലോചിച്ചാൽ മതി. സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ നമ്മളെ ആവശ്യത്തിന് എഴുന്നേറ്റ് പോരാ. പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കാരാണെങ്കിൽ ഫർദ്ദസ്കാരം നമുക്ക് നിർബന്ധമാണ്, ഫർദ്ദസ്കാരത്തിന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ജോലിയൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഫർദ്ദസ്കരിക്കണമെങ്കിൽ നമുക്ക് തടസ്സമാകാൻ പാടില്ല. ഫർദ്ദസ്കരിച്ച് സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിർബന്ധമായത് എന്താ? നമ്മൾ ശമ്പളം വാങ്ങണമെങ്കിൽ ജോലിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളിങ്ങനെ താല്പര്യത്തിൽ നിക്രല്ലിട്ട് ഇരിക്കാൻ പാടുള്ളതല്ല, സുന്നത്ത് നിസ്കരിക്കാനും ഇരിക്കാൻ പാടുള്ളതല്ല. നമ്മളെന്ത് ചെയ്യേണ്ടത്? വേഗം നമ്മുടെ ജോലിക്ക് നിർബന്ധമായിട്ട് നമ്മളുടെ ബാധ്യത, നമ്മൾ വേദനം പറ്റുന്ന ജോലി തീർക്കുക എന്നുള്ളതാണ്, ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ജോലിക്ക് പോവാം. പക്ഷെ ആ ജോലിക്ക് എഴുന്നേറ്റ് പോകുമ്പോഴും നമുക്ക് ദിക്റുകൾ ചെല്ലാം, നമുക്ക് ഖുർആനോദം ചെയ്യാം. പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട സുഹൃത്തുക്കൾ ഓതുന്നതിനൊരു തടസ്സമല്ല. അപ്പോ നമ്മൾ പറഞ്ഞതെന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിന് അതിൻ്റെതായ പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം. മനസ്സിലായി? അള്ളാഹു സുബ്ഹാന തആല അതിനെ അവതരിപ്പിച്ചതിന്റെ ആ ഒരു പിന്നെ ഭാഗമാണ് ഇപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആന്റെ അവതീർണതയുമായി ബന്ധപ്പെട്ട വേറെയും ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്, ഒക്കെ അറിയിക്കണമെന്നാണ് അതിന്റെ പ്രാധാന്യം. നമ്മളതിന് മുഖവിലക്കെടുക്കുന്നതിന്റെ ആ ഗൗരവമാണ്, ഗൗരവമാണ്. അള്ളാഹുവിന്റെ കലാം ഇത് നമുക്ക് ആഖിറത്തിൽ സാക്ഷിയാണ്, ഇത് നമുക്ക് ആഖിറത്തിൽ ശുപാർശകനാണ്, ശുപാർശയാണ്. അള്ളാഹു സുബ്ഹാന തആല പടച്ചവന്റെ കോടതിയിൽ വിശുദ്ധ ഖുർആൻ ശഫാഅത്ത് പറയുന്നതാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കുക എന്നതാണ് വേണം. വിശുദ്ധ ഖുർആൻ പഠിക്കുക, പാരായണം ചെയ്യുക, അതേപോലെ തന്നെ പഠിപ്പിക്കുക തുടങ്ങിയ ദൗത്യങ്ങൾ അതിന് നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കുക. എന്തുകൊണ്ട് ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകം പറഞ്ഞു എന്നുള്ളതാണ്. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സ്ഥാനമാണത്, മലക്കുകളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സ്ഥാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ഇതര മലക്കുകളിൽ നിന്ന് ജിബ്രീലിനെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ ഇതിപ്പോ പിന്നെ വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള വഹീന്റെ അവതീർണതയെ കുറിച്ച് ഹദീസുകളിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വഹയ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഹദീസിൽ കാണാം നാദ ജിബ്രീൽ എന്നാണ്. അള്ളാഹു വഹയ് നൽകാൻ ഉദ്ദേശിച്ചാൽ നാദ ജിബ്രീൽ, ആരെ വിളിക്കുക? ജിബ്രീലിനെയാണ് വിളിക്കുക, ജിബ്രീലിനെ വിളിക്കുക. ആകാശ ലോകത്ത് ഉണ്ടല്ലോ ഈ മിനിസമുള്ള പാറയിൽ ചങ്ങല വലിക്കുന്നത് പോലെ ഒരു ഒച്ച ഉണ്ടായിരിക്കുന്നതാണ്, ശബ്ദം ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല വഹയ് ആജ്ഞ നൽകുമ്പോഴൊക്കെ ഉണ്ടല്ലോ ജിബ്രീൽ പിന്നെ സുജൂദിൽ, അതേപോലെ മലക്കുകൾ സുജൂദിൽ അള്ളാഹുവിന്റെ പിന്നെ കൽപ്പനക്ക് കാതോർത്ത് അതിനു മുന്നിൽ പിന്നെ വിനയ പുരസ്സരം പിന്നെ നിൽക്കുന്ന ഇതൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അവിടെ ജിബ്രീൽ, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയുന്നതാണ് ഇന്ന ദാസനെ ഇഷ്ടപ്പെടാൻ, ഇന്ന ദാസനെ ഇഷ്ടപ്പെടാൻ പറ്റി മറ്റുള്ളവരോടൊക്കെ കൽപ്പന കൊടുക്കാൻ വേണ്ടിയിട്ട് ജിബ്രീലിനെ വിളിച്ച് പറയുന്നതാണ്. മനസ്സിലായി? ലോകാത്ഭുത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങളിലേക്ക് നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത മലക്കാണ് ആര്? ജിബ്രീൽ. അതേപോലെ റിസാലാത്തുൽ സമാവിയ വാനലോകത്തിന്റെ സന്ദേശങ്ങൾ അത് ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ തെരഞ്ഞെടുത്ത മലക്കുകളിൽ മുഖ്യനാരാണ്? ജിബ്രീലാണ്. ഏറ്റവും പ്രധാനി ആരാണ്? ജിബ്രീലാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മനസ്സിലായില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരും. എന്നിട്ട് പിന്നെ റമദാൻ മാസത്തിൽ മുദാറസയാണ് നടത്തിയിരുന്നതാണ്. മുദാറസ എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കലും വാങ്ങലുമാണ്. ജിബ്രീൽ ഓതും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതും, അത് ജിബ്രീലും കേൾക്കും. മനസ്സിലായി? എത്തദാറസുൽ ഖുർആൻ എന്നാണ്, ഖുർആനെ മുദാറസ് നടത്തുന്നതാണ്. ആര്? ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത്. അപ്പൊ എന്താ, ജിബ്രീൽ നബിയെ കേൾക്കും, നബി ജിബ്രീലിനെ കേൾക്കും, വായ വായോട് വെച്ച ആ രീതിയിലാണ് നീണത് ആ മുദാറസ എന്നുള്ളതാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച മലക്കാണ് ആര്? ജിബ്രീൽ. അതേപോലെ തന്നെ ദീനീ വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെ വിട്ടിരുന്നത്? ജിബ്രീലിനെ വിട്ടിരുന്നത്. ഒരേ ദിവസം ഉമർ റളിയല്ലാഹു തആല എന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നല്ല വെളുത്ത ഒരു സുമൂഹൻ, നല്ല കറുത്ത മുടി, അവര് പറയാണ്, സഹാബത്ത് പറയാണ്, ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഒരാൾ രൂപം വന്നു, സുന്ദരനായി സുമൂഹനായി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിക്കുകയാണ്, നബിയോട് മുട്ടോട് മുട്ട് ചേർന്ന് മുപരി ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണം, മൽ ഇസ്ലാം ഒമൽ ഈമാൻ മൽ ഇഹ്സാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, എന്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ പിന്നെ മത്തസ എന്നാണ് അന്ത്യെന്നാണെന്ന് ചോദിച്ച്. അപ്പൊ നിസ്ലാഹു സ്വലമ തങ്ങൾ പറഞ്ഞു, ചോദിക്കണേ നിങ്ങൾക്കറിയില്ല, അതേപോലെ തന്നെ ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല, അത് നമ്മൾ രണ്ടാളും തുല്യരായിരുന്നു. മനസ്സിലല്ലേ? പിന്നെ അങ്ങനെ അന്ത്യനാളിന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഈ ആഗതന് പോയി, ആഗതം പോയി. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കണ സഹാബത്തിനോട്, പിന്നെ അത് വന്നത് ആരാ നിങ്ങൾക്കറിയോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അള്ളാഹു അല്ലാണ്ട് റസൂലിനെ അറിയാം. അപ്പൊ റസൂലുള്ള പറയാണ്, അത് ജിബ്രീലാണ് നിങ്ങൾക്ക് നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് പറഞ്ഞയച്ചാണ്. മനസ്സിലായി? അപ്പൊ സാബത്ത് വേഗം പോയി, പോയ വഴി തെരഞ്ഞു നോക്കാണ്, വാളില്ല. മനസ്സിലായി? അത് ഒക്കെ എന്താണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള മഹത്വമാണ്. മനസ്സിലായി? ഒരിക്കൽ ദഹിയ ഇബ്നു ഖലീഫ അൽ ഖൽബി, ദഹിയത്തുൽ ഖൽബി എന്ന സഹാബി ഉണ്ടായിരുന്നു മദീനത്ത്, വളരെ സുന്ദരനായ സഹാബിയാണ്. അപ്പോ ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അപ്പൊ ഉമ്മു സലമ അങ്ങാണ്ട് റസൂലിന്റെ ഭാര്യമാരിലൊരാൾ ഹഫ്സയും ഉമ്മു സലമ വാതിൽ കൂടി കൂടി ഇങ്ങനെ കണ്ട് ആളുടെ രൂപം. മനസ്സിലായില്ലേ? അപ്പോ റസൂൽ ചോദിക്കാൻ, നിങ്ങൾ ആ വന്ന ആളെ കണ്ടോ? ആ കണ്ട് റസൂൽ, അത് ദിഹയ്യല്ലേ എന്ന് പറഞ്ഞു, ദിഹയ്യല്ലേ എന്ന് പറഞ്ഞു, ദിഹയ്യത്തിൽ കെൽബി. അപ്പൊ റസൂൽ പറയണ, അല്ല, അത് ജിബ്രീലാണ്, അത് ജിബ്രീൽ വന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് റസൂൽ ജിബ്രീലിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ വന്നപ്പോ ആയിഷക്ക് റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ജിബ്രീലിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഗമനാണ് പലപ്പോഴായിട്ടുള്ള റസൂലിന്റെ അടുക്കിലേക്കുള്ള വരവും ആ സന്ദർശനമാണ്. അതൊക്കെ ജിബ്രീലിന്റെ പ്രാധാന്യമാണ്. മനസ്സിലായി? മറ്റ് മലക്കുകളുടെ വിഷയത്തിൽ അത്ര തന്നെ ഇല്ല ഇങ്ങനത്തെ ഈ വസ്തുക്കൾ വർണ്ണനകൾ പറയപ്പെട്ടിട്ടില്ല. ഏതായാലും ജിബ്രീലിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണല്ലോ അല്ലാ വിശുദ്ധ ഖുർആനിൽ നോക്കി നിങ്ങൾ ഫല ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവത്തിൻ ഇൻദദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. ഇതൊക്കെ അത് ജിബ്രീലാണ്, മനസ്സിലെ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് രണ്ട് റസൂലാണുള്ളത്, രണ്ട് റസൂൽ, രണ്ട് റസൂലും കരീമാണ്, രണ്ട് റസൂലും കരീമാണ്. ഒരു റസൂല് മലക്കിയാണ്, ഒരു റസൂല് ബഷരിയാണ്. എന്താ പറഞ്ഞേ? അള്ളാഹ്ക്ക് പിന്നെ റസൂലുൻ കരീം എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച രണ്ട് റസൂലുമാരുണ്ട്. ഒന്ന് മലക്കിയാണ്, മറ്റൊന്ന് ബഷരിയാണ്. ബഷരി ആരാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മലക്കി ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയാണ്. ആ ജിബ്രീലിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവത്തിൻ ഇൻദദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. കണ്ടോ അവിടെ അത് നോക്കി, ദീ ഖുവത്തിൻ ഇൻദദിൽ അർശ്, അർശിന്റെ അടുക്കൽ ശക്തനായ. അതേപോലെ തന്നെ മുതാഇൻ, അവിടെ വിധേയത്തുള്ള. സമ്മ അമീൻ, അവിടെ വിശ്വസ്തനായ. ഇതൊക്കെ ആരുടെ വസ്വ? ജിബ്രീലിന്റെ വസ്വാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സ്ഥാനം അറിയിക്കുന്ന ആയത്തുകളാണ്. അതാണ് തനസൽ മലായികത്ത് വറൂഹ് എന്ന് ജിബ്രീലിനെ പ്രത്യേകം അവിടെ എടുത്ത് ഉണർത്തിയത്. ഉണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറ്റു പ്രവാചകന്മാരുടെ അടുക്കൽ പിന്നെ വന്ന സംഭവങ്ങളുണ്ട്. റൂഹുൽ ഖുദുസ്, പരിശുദ്ധാത്മാവ് എന്നുള്ളത് അത് വേറെ ആളുകൾക്കും പറയപ്പെട്ടിട്ടുണ്ട്, റൂഹുൽ ഖുദുസ് എന്നുള്ളത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട്. പക്ഷെ പിന്നെ റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് പിന്നെ അതിന്റെ പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജിബ്രീലും കൂടിയാണ്, ജിബ്രീലും കൂടിയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലൊക്കെ ജിബ്രീൽ വന്നത് ഹദീസില്ലേ? ഫിറഔന്റെ തൊള്ളയ്ക്ക് മണ്ണു വാരിട്ടത് ആരാ? ചാകാൻ നേരത്ത് കടലിന്റെ അടിയിൽ നിന്ന് ചളി ഉണന്നിട്ട് തൊള്ളയ്ക്കിട്ടത് ജിബ്രീലാണ്, മനസ്സിലായി? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഫിർഔൻ അല്ലാഹു സുബ്ഹാനഹു വതആല ദുൽഹജ്ജ് പത്ത് അല്ല മുഹറം പത്തിനുണ്ടല്ലോ ആശൂറ ദിവസം ചെങ്കടലിൽ മുക്കുകയാണ്, ചെങ്കടലിൽ മുക്കുകയാണ് ഫിർഔനെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലരും മറുകര പറ്റി, ഫിർഔനും കൂട്ടർ പിന്നാലെ വന്ന്. അപ്പോ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സമുദ്രത്തെ എന്ത് ചെയ്ത് കൂട്ടി. അപ്പൊ ഫിർഔൻ അതുവരെ പറഞ്ഞിരുന്നത് ഇതൊക്കെ എന്റെ കൽപ്പന പ്രകാരം എന്റെ കാൽക്കീയിൽ ഒഴുകണതാണെന്നാണ്. ഫിർഔനെ അല്ലാഹു സുബ്ഹാനഹു വതആല മുക്കുമ്പോ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താവുകയാണ് ഫിർഔൻ. അപ്പൊ പറയാണ്, ആമനത്ത് ബിലാ ഇലാഹ ഇല്ലല്ലദി ആമനത്ത് ബിഹി ബനു ഇസ്രായീൽ. ഫിർഔൻ പറയാണ്, എന്താ പറയണത്? ആമനത്ത് ബിലാ ഇലാഹ ഇല്ലല്ലദി ആമനത്ത് ബിഹി ബനു ഇസ്രായീൽ, ഇസ്രായേലിൽ വിശ്വസിച്ച അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ ഇതാ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പൊ ആര് പറയണത്? ഫിർഔൻ പറയണത്. അപ്പോ ജിബ്രീല് കടലിന്റെ അടിയിൽ നിന്ന് വഹല് മാന്തിയതാണ്, വഹൽ എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിയിലുള്ള ചളി, അത് വാരിയിട്ട് ഫിറാവിന്റെ തൊള്ളയിൽ ഇടുകയാണ്. എന്തിന്? മഹാഫത്ത് അൻ തുദ്രിഖുർ റഹ്മ, അള്ളാഹിന്റെ റഹ്മത്ത് ഫിറാവിന് അപ്പൊ കിട്ടുമോ എന്ന് പേടിച്ചിട്ട്. കാരണം അത് അള്ളാഹിന്റെ റഹ്മത്ത് ഒരിക്കലും കിട്ടാൻ പാടില്ലാത്ത സാധനമാണ്. ഇവൻ ഈ വിളി വിളിക്കണമായിട്ട് അള്ളാഹിന്റെ റഹ്മത്തന്നെ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ജിബ്രീൽ അങ്ങനെ ചെയ്തു എന്നാണ് ഹദീസിൽ. മനസ്സിലായല്ലേ? ഇതര നബിമാരുടെ അടുക്കൽ ജിബ്രീൽ വന്നതിന്റെ ചരിത്രങ്ങൾ ഇതേപോലെ വേറെ ഉണ്ട് ഇഷ്ടംപോലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വന്നത്, അതേപോലെ തന്നെ പിന്നെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക്, ഈസാന്റെ അടുക്കലേക്ക്, പിന്നെ ഫതമസ്സലഹ ബശർ, പിന്നെ ഫതമ ഷിസ്മു വദുഖുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബദത് മിൻ അഹ്ലിയ മകാന ശർഖിയ ഫതഖദത് മിൻ ദുനിയ ഹിജാബൻ ഫർസൽന ഇലൈന ഇലൈഹ റൂഹന ഫതമസ്സല ലഹ ബശറൻ സവിയ. അതാരാ? മറിയത്തിന്റെ അടുക്കലേക്ക് വന്ന ജിബ്രീലാണ്, മനുഷ്യരൂപത്തിൽ. മനസ്സിലായോ? ജിബ്രീലാണ് എന്ത് ചെയ്തത്? മറിയമിൽ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള റൂഹിനെ പിന്നെ നിക്ഷേപിച്ചത്, ഊതിയത്. ലൈലത്തുൽ ഖദർ 27-ാമത് തന്നെ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഒന്ന്, ലൈലത്തുൽ ഖദറിന് 27-ാം ലൈലത്തുൽ ഖദർ 27-ാമിനല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താ? നമ്മളിവിടെ പറഞ്ഞു. എന്താ? 23-ാണ് ആരിറങ്ങിയത്? ഖുർആൻ ഇറങ്ങിയത്, വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദറിനാണ് നിഷ്കാലം ഇല്ല. അപ്പൊ അന്ന് 23-ാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 21-ന് രാവിലെ ലൈലത്തുൽ ഖദറിനെ പിന്നെ അനുഭവിച്ച അറിയിച്ച ഹദീസുകൾ വന്നിട്ടുണ്ട്. 29-ന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്, വേറെയും രാവുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ അത് പിന്നെ 27 മാത്രം എന്നുള്ളതിന് ഇതില്ല. അതേസമയം പിന്നെ ഉബൈ ഇബ്നു കഅബിൽ നിന്ന് മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം 27 രാവിലെ ലൈലത്തുൽ ഖദ്ർ ആവർത്തിച്ചു വന്നത്. അപ്പൊ കൂടുതൽ സാധ്യത ഉള്ളത് വേണമെങ്കിൽ 27 എന്ന് പറയുക എന്നല്ലാതെ, അല്ലെങ്കിൽ അവസാനത്തെ രാവുകളിൽ എന്ന് പറയുക എന്നുള്ളതല്ലാതെ 27 മാത്രം എന്ന് പറയാൻ തെളിവുകൾ സമ്മതിക്കണില്ല ഒരിക്കലും. ചിലര് പിന്നെ ഭയങ്കര കൃത്രിമത്വത്തിലാണ്, ഇങ്ങനെ പെടുന്ന കിട്ട് അക്ഷരങ്ങൾ എണ്ണി തുടങ്ങും, എന്നിട്ട് ഈ സലാമും വരെ എത്തുമ്പോഴത്തേക്ക് ഇൻകൊണ്ട് 27 അക്ഷരം, അങ്ങനെ ഒരു കണക്കുണ്ട്. പിന്നെ ലൈലത്തുൽ ഖദ്ർ ഇത് 9 അക്ഷരം, ഇതത്ര 9 അക്ഷരം അല്ലേ ലൈലത്തുൽ ഖദ്ർ. ഇവിടെ ഒരു ലൈലത്തുൽ ഖദ്ർ ഉണ്ട്, അപ്പൊ 9 പിന്നെ ഒരു ലൈലത്തുൽ ഖദ്ർ ഉണ്ട്, അപ്പൊ എത്രയായി 27. അങ്ങനെ 3 പ്രാവശ്യത്തിൽ ലൈലത്തുൽ ഖദ്ർ പ്രയോഗിച്ചിട്ടുണ്ട്. ഓരോ ഇതിലും 9 അക്ഷരമാണ്, അപ്പൊ 9 × 3 = 27, അതുകൊണ്ട് 27 ലൈലത്തുൽ ഖദ്ർ. അതൊക്കെ കൃത്രിമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.